നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഒരു മുഴം മുല്ലപ്പൂവിന് ഇത്രത്തോളം വിലയുണ്ടെന്ന് മലയാളികൾ അറിഞ്ഞത് നവ്യ നായർ പറഞ്ഞപ്പോഴാണ്. പക്ഷേ ഈ വില മുല്ലപ്പൂവിൻ്റേതല്ല, മറിച്ച് ഓസ്ട്രേലിയൻ നിയമം ലംഘിച്ചതിനുള്ള പിഴയാണ്. അറിയാതെ പറ്റിയൊരബദ്ധം. ചെറിയൊരു കഷണം മുല്ലപ്പൂമാലയ്ക്ക് ഇത്രയും ഡോളർ പിഴയോ? ചോദിക്കാൻ വരട്ടെ. കുളമ്പ് രോഗം തടയാൻ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്കായി പരവതാനി വിരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അതെ, ജൈവസുരക്ഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടുതന്നെ ബയോസെക്യൂരിറ്റി നിയമങ്ങൾ വളരെ കർശനമാണ്. ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? എന്തൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ കൊണ്ടുവരരുത്? ഇക്കാര്യങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. എല്ലാ രാജ്യങ്ങൾക്കും കസ്റ്റംസ് എക്സൈസ് പരിശോധനകളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് ഇതിനു പുറമെ മറ്റു ചില പരിശോധനകൾ കൂടിയുണ്ട്. അതാണ് ബയോസെക്യൂരിറ്റി പരിശോധന. സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്കുള്ള കൃഷിക്കും കന്നുകാലി വളർത്തലിനും തദ്ദേശീയ ജൈവ വ്യവസ്ഥയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ടാണ് ബയോസെക്യൂരിറ്റി പരിശോധനകൾ. ആക്രമണകാരികളായ കീടങ്ങൾ, രോഗങ്ങൾ, ദോഷകരമായ ജീവികൾ എന്നിവയൊക്കെ രാജ്യത്തേക്ക് എത്തുന്നത് തടയുക. ഇവയൊക്കെ കൃഷി, തദ്ദേശീയ സസ്യങ്ങൾ, മൃഗങ്ങൾ, പരിസ്ഥിതി, എന്തിനേറെ മനുഷ്യന്റെ ആരോഗ്യത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചരിത്രം ഓസ്ട്രേലിയക്കുണ്ട്. അതുകൊണ്ടാണ് അതിർത്തി കടന്നെത്തുന്ന എല്ലാ വസ്തുക്കളും അധികൃതർ സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും മേൽനോട്ടവും ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിനാണ്. ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ കൊണ്ടുവരരുത് എന്നതിനൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും അറിയിപ്പുകളും ഓസ്ട്രേലിയൻ സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. അതും വ്യത്യസ്ത ഭാഷകളിൽ. മാത്രമല്ല, ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിന്റെ വെബ്സൈറ്റിലും ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് പറയാം. ആദ്യം തന്നെ മുല്ലപ്പൂ. അത് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഫ്രഷായതോ ഉണങ്ങിയതോ ആയ പൂക്കൾക്കെല്ലാം ഈ നിയമം ബാധകമാണ്. പിന്നെയുള്ളത് പഴങ്ങളും പച്ചക്കറികളുമാണ്. ഇവയൊന്നും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഓസ്ട്രേലിയൻ കൃഷിയെ ബാധിക്കാവുന്ന രോഗബാധകൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെടികൾക്കും നിയന്ത്രണമുണ്ട്. ഓസ്ട്രേലിയയിലെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒരു കറിവേപ്പിൻ തൈ കൊണ്ടുപോയേക്കാമെന്ന് തോന്നിയാൽ ഓർക്കണം, അത് നിയമവിരുദ്ധമാണ്. ചെടികൾ മാത്രമല്ല, വളരാൻ സാധ്യതയുള്ള ചെടിയുടെ ഒരു ഭാഗങ്ങളും ബാഗിലുണ്ടാകരുത്. ഇത്തരം ചെടികളിലെ പരാദങ്ങളും മറ്റ് രോഗാണുക്കളുമൊക്കെ ഓസ്ട്രേലിയൻ കൃഷിമേഖലയെ ബാധിക്കാമെന്ന ആശങ്ക കൊണ്ടാണ് ഈ നിയന്ത്രണം. ചെടികൾക്കു മാത്രമല്ല, വിത്തുകൾക്കും നിയന്ത്രണമുണ്ട്. അതിപ്പോൾ ഉണങ്ങിയ ഏലക്ക ആണെങ്കിൽ പോലും, ഏലക്കായ്ക്കൊപ്പം പലരും കൊണ്ടുവരുന്ന കുടംപുളിക്കും നിയന്ത്രണമുണ്ട്. കുടംപുളിക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഉണങ്ങിയതാണെങ്കിലും അതിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫംഗസ് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഈ നിയന്ത്രണം. മരം കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾക്കും കളിപ്പാട്ടങ്ങൾക്കുമെല്ലാം ഈ നിയന്ത്രണം ബാധകമാണ്. മാംസമോ മാംസോൽപ്പന്നങ്ങളോ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. മത്സ്യോൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഇവ കൊണ്ടുവരുവാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ വിമാനത്തിൽ നിന്നോ കപ്പലിൽ നിന്നോ ലഭിച്ച ഭക്ഷണമുണ്ടെങ്കിൽ അവ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അവിടെ തന്നെ ഉപേക്ഷിക്കണം. നമ്മൾ മലയാളികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒട്ടേറെ സാധനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. അതായത് അരി, പാൽ ഉൽപ്പന്നങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉണക്കമുളക്, വിത്തുകൾ, മുട്ട, മുട്ട അടങ്ങിയ ഉൽപ്പന്നങ്ങൾ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ, ഒറ്റമൂലികൾ, ഇവയൊന്നും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പിന്നെയുള്ള നിയന്ത്രണം മണ്ണിനും മണ്ണു പറ്റിയ ഷൂസ് അടക്കമുള്ള വസ്തുക്കൾക്കുമാണ്. ഇങ്ങനെ പറ്റിയിരിക്കുന്ന മണ്ണിൽ വിത്തുകളും ചെടികളുടെ ഭാഗങ്ങളും കീടങ്ങളും വൈറസുകളും ബാക്ടീരിയകളുമെല്ലാം ഉണ്ടാകും. അവയെ പ്രതിരോധിക്കുന്നതിനായിട്ടാണ് ഈ നീക്കം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ വിമാനത്താവളങ്ങളിലെ പരവതാനികളെപ്പറ്റി? കുളമ്പ് രോഗം അഥവാ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസിനെ പ്രതിരോധിക്കുന്നതിനായിട്ടാണ് ഈ നടപടി. ഈ പരവതാനിയിലൂടെ നടന്ന് ഷൂസ് വൃത്തിയായതിനു ശേഷമാണ് നിങ്ങൾക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കുക. ഓസ്ട്രേലിയയിൽ കുളമ്പ് രോഗമുണ്ടായാൽ ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാകുക. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട നിയന്ത്രണം മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഡോക്ടറുടെ കുറിപ്പടിയുണ്ടെങ്കിൽ മരുന്നുകൾ കൊണ്ടുവരാമെന്നാണ് നിയമമെങ്കിലും അതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. പരമാവധി 3 മാസത്തേക്കുള്ള മരുന്നുകൾ മാത്രമേ കൊണ്ടുവരാൻ സാധിക്കൂ. ബാക്കിയുള്ളവ പേഴ്സണൽ ഇമ്പോർട്ടേഷൻ സ്കീമിലൂടെ ഓസ്ട്രേലിയയിലേക്ക് അയക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കൈവശമുള്ള സാധനത്തിന് ഓസ്ട്രേലിയയിൽ നിയന്ത്രണമുണ്ടോ എന്ന് എങ്ങനെ അറിയും? ഇതിനായി ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അവിടെ കൊണ്ടുവരാവുന്നതും കൊണ്ടുവരാൻ പാടില്ലാത്തതും നിയന്ത്രണങ്ങൾ ഉള്ളതുമായ വസ്തുക്കളുടെ വിവരങ്ങൾ ലഭ്യമാണ്. ഓസ്ട്രേലിയൻ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിലും ഈ വിവരങ്ങൾ ലഭ്യമാണ്. എന്നിട്ടും സംശയം തീർന്നില്ലെങ്കിൽ ഇമിഗ്രേഷൻ ഫോമിൽ നിർബന്ധമായും ഡിക്ലെയർ ചെയ്യുക. ഉദ്യോഗസ്ഥരോട് കാര്യം പറയുക. ഡിക്ലെയർ ചെയ്യാതെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കനത്ത പിഴയും ജയിൽ ശിക്ഷയുമാണെന്ന് ഓർത്തിരിക്കുക. വിസ റദ്ദ് ചെയ്ത് വിമാനത്താവളത്തിൽ നിന്ന് തന്നെ തിരിച്ചയക്കാനും നിയമമുണ്ട്. പിന്നെ ഓർക്കുക, നമ്മൾ മലയാളികൾക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ലഭ്യമാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിച്ചൊരു യാത്ര? പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ പാടില്ലാത്തതും നിയന്ത്രണങ്ങൾ ഉള്ളതുമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.